أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. هو الذي يصلي عليكم وملائكته ليخرجكم من الظلمات إلى النور وكان بالمؤمنين رحيما. صدق الله مولانا العظيم. أكثروا ذكر الله حتى يقول مجنون. صدق رسول الله.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസത്തിലെ വൈകല്യങ്ങളിൽ നിന്ന് മുക്തരാകാൻ, കപടവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, അങ്ങനെ സമ്പൂർണ്ണ മുഅ്മിനായി ജീവിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചു തന്ന വഴി, പഠിപ്പിച്ചു തന്ന മരുന്ന് ദിക്ർ വർദ്ധിപ്പിക്കുക എന്നതാണ്. എവിടെ ദിക്റുണ്ടോ, ഏതൊരു വിശ്വാസി ദിക്റിന്റെ വക്താവാണോ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ എവിടെയും നിർഭയത്തോടെ സമാധാനത്തോടെ ജീവിക്കും. തത്തയുടെ പഴക്കം പറച്ചിൽ പോലത്തെ ഉരുവിടലല്ല യഥാർത്ഥത്തിൽ ദിക്ർ. മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചൊല്ലുന്ന ദിക്ർ എവിടെയുണ്ടോ, ആരിലുണ്ടോ, അവന് ഈ ലോക ജീവിതം സമാധാനപൂർണമായിരിക്കും. അവന്റെ മരണം സന്തോഷകരമായ മരണമായിരിക്കും. അവന്റെ പാരത്രിക ജീവിതം ആവേശത്തിന്റെയും ആഹ്ലാദത്തിന്റെയും അനുഭവങ്ങൾ നിറഞ്ഞ ജീവിതമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, മരണസമയം ഓരോ മനുഷ്യനും ശക്തമായ ദാഹത്തോടുകൂടെയാണ് മരിച്ചു പോകുന്നത്. അതുകൊണ്ടാണല്ലോ മരണാസന്നരായ വിശ്വാസികൾക്ക് വെള്ളം കൊടുക്കൽ സുന്നത്താക്കിയതും. എന്നാൽ ദാഹമറിയാതെ, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ, ദീർഘനാളുകൾക്ക് ശേഷം വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന യാത്രക്കാരനെ പോലെ സന്തോഷകരമായ മരണം ലഭിക്കുന്നതും ആർക്കാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇന്ന കുല്ല നഫ്സിൻ തഖ്റുജു മിന ദുനിയാ ഉത്ശ. ഓരോ നഫ്സും ഈ ദുനിയാവിൽ നിന്ന് പുറപ്പെടുന്നത് ദാഹിച്ച് പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും. ഇല്ലാ ദാക്കിറുല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിന്റെ ദിക്ര് കിട്ടിയ മനുഷ്യൻ, ആ ദിക്ര് കൈമുതലാക്കി ജീവിച്ച മനുഷ്യൻ, അവന്റെ മുന്നിൽ മരണസമയത്ത് പോലും ദാഹമുണ്ടാവുകയില്ല എന്നതാണ് ദീൻ പഠിപ്പിച്ചത്. അവൻ ഈ ലോകത്ത് നിന്ന് യാത്ര പോയി പാരത്രിക ലോകത്തെത്തിയാലോ, എല്ലാ രംഗത്തും എല്ലാ മേഖലയിലും അവന് സമാധാനവും സന്തോഷവുമായിരിക്കും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ കെലിമ, വഹദാനിയത്തിന്റെ കെലിമ ജീവിതത്തിൽ വർദ്ധിപ്പിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്ന വിധത്തിൽ ആ കെലിമയോടുകൂടെ ജീവിച്ച മനുഷ്യർക്ക് ഉണ്ടാവുകയില്ല. വഹ്ഷത്തുൻ ഫീ ഖുബൂരിഹിം വലാ ഫീ നുശൂരിഹിം, അവരുടെ ഖബറുകളിൽ അവർക്ക് ഏകാന്തതയില്ല, അവരുടെ ഖബറിൽ അവർക്ക് പ്രയാസമില്ല. വലാ ഫീ നുശൂരിഹിം, ലോക ജനത മുഴുവൻ പ്രയാസപ്പെടുന്ന മഹ്ശറാ ലോകത്തും അവർക്ക് പ്രയാസമുണ്ടാവുകയില്ല. മഹ്ശറ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഷഫാഅത്തുൽ ഉലമാ, ഏറ്റവും വലിയ ഷഫാഅത്ത് നടക്കുന്നത് മഹ്ശറയിലെ ആ ഒരവസ്ഥയിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഷഫാഅത്താണല്ലോ. സ്വർഗാവകാശികൾ പോലും പ്രയാസപ്പെടുന്ന വേളയാണ് മഹ്ശറാ ജീവിതത്തിന്റെ ഘട്ടം. അവിടെ പോലും ലൈസ അലാ അഹ്ലി ലാ ഇലാഹ ഇല്ലല്ലാ വഹ്ഷത്തുൻ ഫീ ഖുബൂരിഹിം വലാ ഫീ നുശൂരിഹിം, ഖബർ ജീവിതത്തിലും മഹ്ശറയിലും ഒരു ഏകാന്തതയും പ്രയാസവും അനുഭവിക്കാത്തവരാണ് ദിക്റിന്റെ വക്താക്കൾ. എന്നിട്ട് ഹബീബ് പറഞ്ഞു, കഅന്നീ അൻളുറു ഇലൈഹിം ഇൻദ സൈഹതി, സകലമാന ജനങ്ങളെയും വെണീപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ, രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ ആ അട്ടഹാസത്തിന്റെ സമയത്ത് നടക്കുന്നത് ഞാൻ കണ്ണിൽ കാണുന്നത് പോലെ അല്ലാഹു എനിക്കറിയിച്ചു തന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തുണ്ടല്ലോ, ലോകമനുഷ്യരെ മുഴുവൻ മഹ്ശറാ സമ്മേളന നഗരിയിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ, ഖബറുകളിൽ നിന്ന് വിളിച്ചുണർത്താൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ ഊത്തുണ്ടല്ലോ, ആ ഊത്ത് നടക്കുന്ന സമയത്ത് അവർ ഖബറുകളിൽ നിന്ന് എണീക്കുന്ന രംഗം ഞാൻ കണ്ണിൽ കാണുന്നത് പോലെ. ദിക്റിന്റെ ആളുകൾ എണീറ്റു വരുന്നത് ഞാൻ ആ രംഗം കാണുന്നത് പോലെയുണ്ട്. എങ്ങനെയാണ്? ഖബറുകളിൽ നിന്ന് എണീറ്റുകൊണ്ട് അവർ അവരുടെ തലയിലുള്ള മണ്ണ് തട്ടി നീക്കുകയാണ്, തലയിലുള്ള മണ്ണ് കുടഞ്ഞു മാറ്റുകയാണ്, തലയിലുള്ള മണ്ണ് കുടഞ്ഞു മാറ്റിക്കൊണ്ട് വയഖൂലൂൻ, അവർ പറയുന്നത് എന്താണെന്നറിയോ? അൽഹംദുലില്ലാഹ്. അവർ അവിടെയും ദിക്റിലാണ്, ആ സമയത്തും അവർ പരമാനന്ദത്തിന്റെ ദിക്റിലാണുള്ളത്. അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. എങ്ങനത്തെ നാഥനാണ്? ഒരു മേഖലയിലും ഞങ്ങളെ ദുഃഖിപ്പിക്കാത്ത പ്രയാസപ്പെടുത്താത്ത റബ്ബിനെ സ്തുതിക്കുകയാണ്. ഇത് ഉരുവിട്ടുകൊണ്ടാണ് അവർ മഹ്ശറയിലേക്ക് നടന്നു പോകുന്നത്. പ്രിയപ്പെട്ടവരെ, സകലമാന ഹസനാത്തുകളും സകലമാന നന്മകളും അല്ലാഹു തൂക്കും, അതിന്റെ ഭാരം അല്ലാഹു കണക്കാക്കും. എന്നാൽ ഭാരം കണക്കാക്കാത്തതാണ്, അല്ലാഹു തൂക്കി നോക്കാത്തതാണ് അവന്റെ കെലിമയുടെ ദിക്ര്. അത് തൂക്കുന്ന പ്രശ്നമില്ല. കഴിഞ്ഞയാഴ്ച ഖുർആനിൽ നിന്ന് പറഞ്ഞല്ലോ, എല്ലാ അമലുകളും രേഖപ്പെടുത്താൻ കിറാമുൻ കാത്തിബീൻ മലക്കുകളുണ്ട്, അനുഗ്രഹീതരായ ബഹുമാന്യരായ എഴുത്തുകാരുണ്ട്, മലക്കുകളുണ്ട്, അവർ റബ്ബിലേക്ക് എത്തിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ വചനം ലാ ഇലാഹ ഇല്ലല്ലാ ഇലൈഹി യസ്അദുൽ കലിമു ത്വയ്യിബ്, അത് വെറുതെ അങ്ങക്ക് കയറിപ്പോവുകയാണ്, അല്ലാഹുവിലേക്ക് ഒരു മലക്കും രേഖപ്പെടുത്താനില്ല, അതിന് അത്ര വലിയ റേഞ്ചാണെന്ന് നാം കഴിഞ്ഞയാഴ്ച പറഞ്ഞു. അതുപോലെ സകല നന്മകളും സകല നന്മകളും മഹ്ശറയിൽ തൂക്കി നോക്കുമ്പോൾ, അതിന്റെ ഭാരം നോക്കുമ്പോൾ, അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ കെലിമ അതല്ലാഹു തൂക്കി നോക്കുകയില്ല. ഹദീസിൽ കാണാം, പുണ്യനബിയുടെ സന്തത സഹചാരി പ്രസിദ്ധ സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞു, യാ അബാ ഹുറൈറ ഇന്ന കുല്ല ഹസനത്തിൻ തൂസനു യൗമൽ ഖിയാമ, എല്ലാ ഹസനാത്തുകളും എല്ലാ പുണ്യകർമ്മങ്ങളും എല്ലാ നന്മകളും അന്ത്യനാളിൽ തൂക്കപ്പെടും. അബൂ ഹുറൈറ തഅമലുഹ, നീ ചെയ്യുന്ന ഏതൊക്കെ നന്മകളുണ്ടോ ഏതൊക്കെ ഹസനാത്തുകളുണ്ടോ എല്ലാമെല്ലാം തൂസനു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ തൂക്കുമ്പോൾ ഇല്ലാ ഷഹാദത അല്ല ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിന്റെ കലിമ തൂക്കൂല. എന്താ തൂക്കാത്തത്? എന്താണ് തുലാത്തിലിടാത്തത്? ഈ കലിമയുടെ ഭാരം താങ്ങാൻ, ഈ കലിമയുടെ ഭാരം വഹിക്കാൻ അല്ലാഹു മഹ്ശറയിൽ സംവിധാനിച്ച മീസാനിന് തുലാസിനാവൂല. ഒരു കപ്പാസിറ്റി ഇല്ലേ ഏത് തുലാസിനും? ഇത്ര ഇത്ര കേജാ തൂക്കാൻ പറ്റുള്ളൂ. ആ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് പറ്റൂല, ആ റേഞ്ചിനപ്പുറത്ത് പറ്റൂല. ഇല്ലാ ഷഹാദത്ത അല്ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിന്റെ കലിമയുടെ ദിക്റുണ്ടല്ലോ, അതിന്റെ ഭാരം ആകാശഭൂമികളെക്കാൾ അല്ലാഹുവിങ്കൽ ഭാരമാണ്. അതുകൊണ്ട് തുലാസിന്റെ നന്മയുടെ തട്ടിലിടാൻ ഈ വിശുദ്ധ വചനം ആ തട്ടിന് വഹിക്കാൻ, ആ തട്ടിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അബൂ ഹുറൈറ. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്ർ അല്ലാഹു തൂക്കി നോക്കുകയില്ല, അതിന് ആകാശഭൂമികളെക്കാൾ അല്ലാഹുവിങ്കൽ ഭാരമായിരിക്കും അബൂ ഹുറൈറ. ഇമാം ബൈഹഖിയും തബറാനിയും എല്ലാം ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസ്. ഈ ഭാഗ്യം നമുക്ക് വേണ്ടേ? ഈ അനുഗ്രഹം നമുക്ക് കിട്ടണ്ടേ? മരണസമയത്ത് ദാഹം തീർന്നിട്ടുള്ള മരണം, പാരത്രിക ലോകത്ത് എല്ലാവരും ആശങ്കയിൽ അകപ്പെടുമ്പോഴും സന്തോഷത്തോടെ ദിക്ർ ഉരുവിട്ടുകൊണ്ട് മുന്നേറണ്ടേ നമുക്ക്? അതിന് സാധിക്കണമെങ്കിൽ പ്രതീക്ഷയുള്ള ദാക്കിറായി മാറുക, അതാണ് അതിനുള്ള പോംവഴി. പ്രതീക്ഷയുള്ള ദാക്കിറായ നമ്മളൊക്കെ ഇപ്പൊ ദിക്റില്ലെന്നുണ്ട്, പ്രതീക്ഷ ഇല്ല. പ്രതീക്ഷ വളരെ വലുതാണ് കേട്ടോ. അള്ളാഹുവിലുള്ള റജാ അത് വളരെ വലുതാ. തൗബന്റെ കവാടം അടഞ്ഞാലും റജാഇന്റെ പ്രതീക്ഷയുടെ കവാടം അടയൂല. തൗബന്റെ കവാടം അടയും, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ തൗബയില്ല, പിന്നെ പശ്ചാത്താപത്തിന് പിന്നെ ചാൻസ് ഇല്ല. എന്നാൽ പ്രതീക്ഷയുടെ കവാടം അവിടെയും അടയുകയില്ല. പ്രതീക്ഷക്ക് അപ്പോഴും വകയുണ്ട്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിയിട്ടെന്ന് മാത്രമല്ല, ഖബറിൽ കിടക്കുമ്പോൾ എന്ന് മാത്രമല്ല, മഹ്ശറയിലെന്ന് മാത്രമല്ല, നരകത്തിന്റെ തീരത്ത് ചെന്ന് നിൽക്കുമ്പോൾ പോലും അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ചാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കും. നരകത്തിന്റെ കരയിൽ ചെന്ന് നിന്നിട്ട് ഒരു പ്രതീക്ഷ, അവിടെ രക്ഷപ്പെടാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രതീക്ഷ വേണം. ഈ പ്രതീക്ഷയാണ് മുസൽമാന്റെ മൂലധനം. ആ മൂലധനം കയ്യിലുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ സാധ്യത വളരെ അധികമാണ്. നരകത്തിന്റെ കരയിൽ ചെന്ന് നിന്ന ഒരു പാപിയായ വിശ്വാസി അവന്റെ പ്രതീക്ഷ കൊണ്ട് രക്ഷപ്പെട്ട സംഭവം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അമറല്ലാഹു അസ്സ വജല്ല ബിഅബ്ദിൻ ഇലന്നാർ, അല്ലാഹു അവന്റെ ഒരു അടിമയെ നരകത്തിലേക്ക് വിധിച്ചു. ജഡ്ജ്മെന്റ് നരകത്തിലേക്ക്. കാരണം അവൻ വിശ്വാസിയാണെങ്കിലും പാപങ്ങൾ എമ്പാടും ഉണ്ട്. അവന്റെ നന്മയേക്കാൾ മുൻതൂക്കം തിന്മക്കാണ്. അതുകൊണ്ട് തന്നെ റബ്ബ് അവനോട് പറഞ്ഞു, നരകത്തിലേക്ക് പോയിക്കൊള്ളുക. അമറല്ലാഹു ബി അബ്ദിൻ ഇലന്നാർ, അല്ലാഹു അവന്റെ ഒരു അടിമയുടെ കാര്യത്തിൽ നരകം വിധിച്ചു. വിധിച്ചാ പിന്നെ എന്താ ചെയ്യാ? പൂവല്ലാതെ മാർഗണ്ടോ? പിന്നെ അവിടെ ഹരജി കൊടുക്കാനും പിന്നെ മേൽക്കോടതിയിൽ സമീപിക്കാനൊന്നും വേറൊരു കോടതി ഇല്ലല്ലോ. ഈ മനുഷ്യൻ നടന്നു. ഫലമ്മാ വഖഫ അലാ ശഫതിഹാ, റബ്ബിന്റെ വിധി കേട്ടിട്ട് ഈ മനുഷ്യൻ നടന്ന് നടന്ന്, ഫലമ്മാ വഖഫ അലാ ശഫതിഹാ, നരകത്തിന്റെ ഓരത്തിലെത്തിയപ്പോ കരയിലെത്തിയപ്പോ, ഇൽതഫത, ഈ മനുഷ്യനൊന്ന് തിരിഞ്ഞു റബ്ബിലേക്ക്. അള്ളാന്റെ കൽപ്പന പ്രകാരം നരകത്തിലേക്ക് പോയി, അതിന്റെ കരയിൽ ചെന്ന് നിന്നിട്ട് ഫലമ്മാ വഖഫ അലാ ശഫതിഹാ, കരയിൽ ചെന്ന് നിന്നിട്ട് ഇൽതഫത, ഒന്ന് തിരിഞ്ഞു റബ്ബിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, അമാ വല്ലാഹി, അമാ വല്ലാഹി യാ റബ്ബി, കാനലന്നി ബിക ലഹസനുൻ. നരകക്കരയിൽ ചെന്ന് നിന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, പടച്ചവനെ, ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ.
കാര്യം ഞാൻ എന്റെ കുറ്റം സമ്മതിച്ചു, എന്റെ പാപം അംഗീകരിച്ചു, ഞാൻ കുറ്റവാളി തന്നെ. അങ്ങനെയൊക്കെ ആണെങ്കിലും കാന ലന്നീ ബിക ലഹസനുൻ, പടച്ചോനെ നിന്നെക്കുറിച്ചുള്ള എന്റെ ധാരണ നല്ലതായിരുന്നു കേട്ടോ, എന്റെ പ്രതീക്ഷ നീ എന്നെ അടിക്കൂല എന്നായിരുന്നു കേട്ടോ, എന്റെ പ്രതീക്ഷ നീ എന്നെ നരകത്തിലേക്ക് വിടൂല എന്നായിരുന്നു കേട്ടോ, ഏതായാലും നീ തീരുമാനിച്ചതല്ലേ ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞപ്പോ
ഫഖാലല്ലാഹു അസ്സ വജൽ, റബ്ബിന്റെ ജഡ്ജ്മെന്റ് രണ്ടാമത് വരുന്നു, റുദ്ദൂഹു റുദ്ദൂഹു, മലക്കുകളെ അവന് അവിടെ നിന്ന് മടക്കി കൊണ്ടുവരൂ. ഫഅന ഇൻദല്ലി അബ്ദീബി,
എന്റെ തീരുമാനത്തെക്കാൾ വലുതാണ് എന്റെ അടിമ എന്നെ കുറിച്ച് പ്രതീക്ഷ വെച്ചതും ചിന്തിച്ചതും. അവന്റെ ധാരണ ഞാൻ അവനെ നരകത്തിലേക്ക് അയക്കൂലാന്നായിരുന്ന ആയിരുന്നല്ലോ, അതുകൊണ്ട് റുദ്ദൂഹു, തിരിച്ചു പോന്നോട്ടെ, അവൻ പോണ്ട നരകത്തേക്ക് അവൻ പോണ്ട, അവൻ സ്വർഗത്തിലേക്ക് പോയാ മതി. അതുകൊണ്ട് ഇതൊരു മൂലധനാണ്. അതുകൊണ്ട് രക്ഷ വേണമെങ്കിൽ പ്രതീക്ഷയുള്ള ഒരു ദാക്കിറായി മാറുക. ദിക്കിറിപ്പൊ നമ്മളൊക്കെ ചൊല്ലി, ദിക്കിറ് ഹൽക്കകളിൽ പങ്കെടുത്തു, ഇടക്കിടക്ക് ദിക്കിറ് ചൊല്ലുന്നവരാണ് യഥാർത്ഥത്തിൽ
ഉടമസ്ഥനായ റബ്ബ് മനസ്സിനെ സ്വാധീനിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥ ദിക്കിറ്.
എന്താ ദിക്കിറ്?
ഉടമസ്ഥനായ റബ്ബ് മനസ്സിനെ സ്വാധീനിക്കുന്ന അവസ്ഥ. അങ്ങനെ റബ്ബിനെ അനുസ്മരിക്കുന്നു, ചിന്തിക്കുന്നു, അവനെ കുറിച്ച് ഓർക്കുന്നു, അവനെ കുറിച്ച് പറയുന്നു, അതാണ് യഥാർത്ഥത്തിൽ ദിക്ര്. പ്രിയമുള്ള വിശ്വാസികളെ, എല്ലാ ആരാധനകളുടെയും ജീവൻ ഈ ദിക്റാണ്.
ആരാധനക്കൊരു ജഡമുണ്ട്, ഒരു ജീവനുണ്ട്, ആത്മാവുണ്ട്. ജഡാണ് ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ, അതിന് ജീവൻ എന്താണ്? ദിക്റുള്ള, അതാണ്. നല്ലതൊക്കെ ദിക്റാണെന്ന് അല്ലാഹു പറഞ്ഞല്ലോ, ഒക്കെ ദിക്റാണെന്ന്. ഖുർആൻ ദിക്റാന്നല്ലേ പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്താണ് ദിക്റ് ദിക്റ് ഖുർആനെ കുറിച്ച് പറയാണ്.
വമാ തസ്അലുഹും അലൈഹി മിൻ അജർ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിലാലമീൻ, സൂറത്തു യൂസുഫ്.
എന്താ പറഞ്ഞത്?
ഈ
ഖുർആൻ പഠിപ്പിക്കുന്നതിന് നബിയെ താങ്കൾ അവരോട് കൂലി ചോദിക്കുന്നില്ല.
ഇൻ ഹുവ ഇല്ലാ ദിക്റുല്ലിലാലമീൻ,
ഇതൊരാളുടെയും കുടുംബ സ്വത്തല്ല, ഒരു നാട്ടുകാരുടെ പ്രത്യേകതയുള്ള ഗ്രന്ഥമല്ല, അറബികൾക്ക് മാത്രമുള്ളതല്ല.
ഇൻ ഹുവ ഇല്ലാ ദിക്റുല്ലിലാലമീൻ,
ലോകർക്കാകമാനം ഈ വിശുദ്ധ ഖുർആൻ ദിക്റാണ്. ദിക്റ് ലോകർക്കാകെ ദിക്റ് ഖുർആൻ.
ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ,
ഈ ദിക്റിനെ നാം ഇറക്കി, ഈ ദിക്റിനെ നാം കാത്തുരക്ഷിക്കും സംരക്ഷിക്കും. ഇവിടെ ഈ ദിക്ര ഏതാ? ഖുർആൻ. ഇങ്ങനെ ഖുർആനെ ദിക്റ് എന്ന് പ്രയോഗിച്ച ആയത്തുകൾ എമ്പോടുണ്ട്, ധാരാളമുണ്ട്. ഉദാഹരണത്തിന് വേണ്ടി രണ്ടെണ്ണം പറഞ്ഞു മാത്രം. ഇന്നിപ്പോ നമുക്ക് വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച നമ്മളെല്ലാവരും പള്ളിയിൽ വന്നു. എന്തിനാ വന്നത്? എന്തിനാ വന്നത്? നിസ്കരിക്കാനോ? അല്ല. ഖുതുബ കേൾക്കാനോ? അല്ല. അല്ലാഹ് അതല്ല പറഞ്ഞത്. നിങ്ങൾ വെള്ളിയാഴ്ച നിസ്കാരത്തിനുള്ള വിളി കേട്ടാല്, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിനുള്ള വിളി കേട്ടാൽ നമസ്കാരത്തിലേക്ക് വരൂ എന്നല്ല അല്ലാഹു പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? ദിക്റിലേക്ക് വരൂ. അങ്ങനെ പറയുന്നത്,
യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്റില്ലാ.
മുഅ്മിനീങ്ങളെ, വെള്ളിയാഴ്ച നമസ്കാരത്തിനുള്ള വിളി നിങ്ങൾ കേട്ടാൽ നമസ്കാരത്തിന് വരൂ എന്നല്ല,
ഫസ്അഉ ഇലാ ദിക്റില്ലാ,
നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പെട്ടെന്ന് വരൂ. ഏതാണ് ഈ ദിക്ർ? ഏതാണ് ഈ ദിക്ർ? ഖുതുബ ദിക്റാണ്, നിസ്കാരം ദിക്റാണ്, അതാണ് ദിക്ർ. ഫസ്അഉ ഇലാ ദിക്റില്ലാ, വെള്ളിയാഴ്ച മുസ്ലിമീങ്ങളുടെ ദിക്ർ കോൺഫറൻസ് ആണ്, ദിക്ർ സമ്മേളനമാണ് നടക്കുന്നത്. ഓരോ വെള്ളിയാഴ്ചയിലും നടക്കുന്നത് ദിക്ർ സമ്മേളനമാണ്. ഇനി ഈ സമ്മേളനം കഴിഞ്ഞിട്ട് പിരിച്ചുവിട്ടാലോ? ഇവിടെ ഇരിക്കാൻ പാടില്ലല്ലോ, പള്ളിയിൽ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ തൊഴിലിന് പോണെന്നാ പറയുന്നത്. എല്ലാവരും പിന്നെ പള്ളിയിൽ മൊയിലേരി ഇരുന്നോട്ടെ, മൊല്ലാക്കി ഇരുന്നോട്ടെ, കാരണം അടുത്ത ഭക്ത് വരെ ഇരിക്കുന്ന വേണമല്ലോ, വേറെ പണിക്ക് പോകാൻ പറ്റൂലല്ലോ. അല്ലാത്ത ആളുകളൊക്കെ പുറത്തു പോകണം, പുറത്തു പോയിട്ട് തൊഴിൽ ചെയ്യണം, അധ്വാനിക്കണം. എന്നിട്ടോ അവിടെയും പറഞ്ഞു,
ഫഇദാ ഖുദിയതി സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗു മിൻ ഫളില്ലാ വൽകുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ.
ജുമുഅ പിരിച്ചു വിട്ടു, കമ്പനിയിലേക്ക് പോയി, തൊഴിലാളി തൊഴിലിന് പോയി, കർഷകൻ ഭൂമിയിൽ വിത്തെറിയാൻ പോയി, എല്ലാവരും തങ്ങൾ താൻ തങ്ങളുടെ ജോലികളിലേക്ക് വ്യാപൃതരാകുമ്പോ
വസ്കുറുല്ലാഹ കസീറ,
അവിടെയും ധാരാളം ദിക്റു വേണം. അപ്പൊ ഒഴിഞ്ഞ നേരല്ല, ഏത് സംഗതി ദിക്റാണ്? നിസ്കാരം ദിക്റാണ്, ഖുതുബ ദിക്റാണ്, ഖുർആൻ ദിക്റാണ്, എല്ലാം ദിക്റാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു. പള്ളിയിലേക്ക് വരുന്നത് ദിക്റിന് വേണ്ടി, പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ അവിടെ ദിക്ർ വേണം. ദിക്റില്ലാത്ത കച്ചവടക്കാരൻ, ദിക്റില്ലാത്ത തൊഴിലാളി, ദിക്റില്ലാത്ത കർഷകൻ, ദിക്റില്ലാത്ത പണ്ഡിതൻ, ദിക്റില്ലാത്ത പാമരൻ ആരാകട്ടെ, അവന്റെ ചങ്ങാതി ചെകുത്താനാണെന്ന് വിശുദ്ധ ഖുർആൻ.
അവന്റെ കൂട്ടാളി ആരാ? പിശാജ്, ഇബിലീസിനാണ് കൂട്ട് കിട്ടുക. പിന്നെ ചങ്ങാതി എങ്ങനെ? അങ്ങനെയുള്ള ഉണ്ടാവുക അല്ലേ.
ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين.
കരുണാമയനായ റബ്ബിന്റെ ദിക്റിൽ നിന്ന് ആര് മുഖം തിരിച്ചുവോ, അള്ളാന്റെ ദിക്ർ ആര് അവഗണിച്ചുവോ, നുഖയ്യല്ലഹു ശൈത്താന, അത്തരത്തിലുള്ള ആളുകളെ നാം ഏൽപ്പിച്ചു കൊടുക്കുന്നത്, അത്തരത്തിലുള്ള ആളുകളെ നാം ചുമതലപ്പെടുത്തുന്നത് ശൈത്താന, ഒരു ചെകുത്താനെയാണ് ഏൽപ്പിച്ചു കൊടുക്കുക. ഫഹുവലഹു കരീൻ, ആ ചെകുത്താൻ ഇവന്റെ സന്തത സഹചാരിയായിരിക്കും, ആത്മമിത്രമായിരിക്കും, എപ്പോഴുമുള്ള കൂട്ടാളിയായിരിക്കും.
ചെകുത്താൻ കൂട്ടിന് കിട്ടിയാല്, ചെകുത്താനെ ചങ്ങാതിയായി കിട്ടിയാൽ പിന്നെന്താ അവസ്ഥ?
ദിക്റില്ലാതെ ആവുമ്പോഴാണ് ചെകുത്താൻ ചങ്ങാതിയായി വരുന്നത്. പിന്നെ ഈ ലോകത്ത് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്നത് വരെ ചെകുത്താൻ വിടൂല, ദിക്റിലേക്ക് വിടൂല, വേറെ എന്തെങ്കിലും ചിന്തയിട്ടിട്ട് ദിക്റിൽ നിന്ന് തടസ്സപ്പെടുത്തും. ഇതു അല്ല പറഞ്ഞു,
فأنساهم ذكر الله أولئك حزب الشيطان ألا إن حزب الشيطان هم الخاسرون.
سورة مجادلة. استحوذ عليهم الشيطان പിശാച് ആരെ കീഴടക്കിയോ, അവന്റെ പാർട്ടിയിലേക്ക് ആർക്ക് മെമ്പർഷിപ്പ് കൊടുത്തോ, എന്നാൽ ഫഅൻസാഹും ദിക്റല്ലാ, ഇബ്ലീസ് ചെയ്യുന്നത് ദിക്റിൽ വിസ്മൃതി ഉണ്ടാക്കുക, ദിക്ർ മറപ്പിക്കുക, വേറെ എന്തെങ്കിലും ഓർമ്മ ഇട്ടുകൊടുത്ത് ദിക്ർ മറപ്പിക്കുക, ഇതാണ് പിശാച് ചെയ്യുക. ഉലായിക ഹിസ്ബു ശൈത്താൻ, ഇതന്നെയാണ് ശൈത്താന്റെ പാർട്ടി. അലാ ഇന്ന ഹിസ്ബു ശൈത്താനി ഹുമുൽ ഖാസിറൂൻ, ചെകുത്താന്റെ പാർട്ടി നഷ്ടം പിണഞ്ഞ പാർട്ടിയാണ്, തകർന്ന പാർട്ടിയാണ്, പരാജയപ്പെട്ട പാർട്ടിയാണ് എന്നും അല്ലാഹു. അപ്പൊ ഇബ്ലീസിന്റെ അജണ്ട എന്താ?